ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മണിപ്പൂർ സന്ദർശനം പുരോഗമിക്കുന്നു. വിവിധ വികസന പദ്ധതികൾക്ക് രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. അനുശോചിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും. കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജനയിലെ ഇൻഷുറൻസ് തുക നൽകണമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. ഏഷ്യാകപ്പ് അണ്ടർ 19 ക്രിക്കറ്റിൽ ഇന്ത്യ UAE മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മണിപ്പൂർ സന്ദർശനം പുരോഗമിക്കുന്നു. ഇംഫാലിലെ നൂപിലാൽ മെമ്മോറിയൽ കോംപ്ലക്സിൽ മണിപ്പൂരിലെ ധീരവനിതകൾക്ക് രാഷ്ട്രപതി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സേനാപതിയിൽ പൊതുസമ്മേളനത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യുകയാണ്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ജോർദാനിലെത്തുന്ന അദ്ദേഹം അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ജോർദാൻ ബന്ധത്തിന്റെ 75th വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചൊവ്വാഴ്ച എത്യോപ്യയിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വിവിധ ഉഭയകക്ഷി ചർച്ചകളിലും പങ്കെടുക്കും. ഏകദിന എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ഒമാനിലെത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. ലോക്സഭാ സ്പീക്കർ, ഗവർണർ ഉൾപ്പെടെ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. പൊതുജീവിതത്തിൽ ദീർഘകാലം MLA, MP, മഹാരാഷ്ട്ര നിയമസഭയുടെയും ലോക്സഭയുടെയും സ്പീക്കർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പാട്ടീൽ പരിചയസമ്പന്നനായ നേതാവായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ശിവരാജ് പാട്ടീലിന്റെ വിയോഗത്തിൽ ലോക്സഭയും രാജ്യസഭയും അനുശോചിച്ചു. പാട്ടീലിന്റെ വിയോഗം രാജ്യത്തിന് വലിയ നഷ്ടമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അനുസ്മരിച്ചു. രാജ്യത്തിന്റെ ഭരണനിർവഹണത്തിൽ ശിവരാജ് പാട്ടീലിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമ രാജു ജില്ലയിലുണ്ടായ ബസ് അപകടത്തിൽ മരണസംഖ്യ 9. 22 പേർക്ക് പരിക്കേറ്റു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കേരളത്തിൽ 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങളാണ് നാളത്തെ വോട്ടെണ്ണലിനായി ഒരുക്കിയിരിക്കുന്നത്. അതേസമയം മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
ആദ്യം പോസ്റ്റൽ വോട്ടുകളാകും എണ്ണുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ ബാലറ്റുകൾ കളക്ടറേറ്റുകളിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലും മറ്റ് പോസ്റ്റൽ ബാലറ്റുകൾ അതാത് വരണാധികാരികളുടെ ടേബിളിലും എണ്ണും. ഇതിനുശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത്. ഇതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൺട്രോൾ യൂണിറ്റുകൾ സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിൽ എത്തിക്കും. ഓരോ ബൂത്തും എണ്ണിത്തീരുമ്പോൾ വോട്ടുനില തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് പോർട്ടലിൽ ലഭ്യമാകും. അതേസമയം വോട്ടെണ്ണൽ നടക്കുന്നതിനാൽ എല്ലാ സർക്കാർ ട്രഷറികളും നാളെ തുറന്നു പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച് ട്രഷറി ഡയറക്ടർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ച പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റോഡിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പ്രചരണ ബോർഡുകൾ, ബാനറുകൾ എന്നിവ ഉടൻ നീക്കം ചെയ്യാൻ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2nd ഘട്ടത്തിൽ മികച്ച പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 76.08% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലെ ആകെ പോളിംഗ് ശതമാനം 73.69 ആണ്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 2nd ഘട്ടത്തിനുള്ള സമയപരിധി 6 ഇടങ്ങളിൽ പുനർനിശ്ചയിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പുതുക്കിയ സമയക്രമപ്രകാരം തമിഴ്നാടും ഗുജറാത്തും ഈ മാസം 14 പ്രവർത്തനം പൂർത്തിയാക്കണം. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഈ മാസം 18 വരെയും ഉത്തർപ്രദേശിൽ December 26 വരെയുമാണ് നീട്ടിയത്. കേരളത്തിന് ഈ മാസം 18 വരെ ഫോമുകൾ നൽകാവുന്നതാണ്. കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,75,99,466 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.10% അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജന പ്രകാരം 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകണമെന്ന് സുപ്രീംകോടതി. ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് സ്വകാര്യ പ്രാക്ടീഷണർമാരെ ഒഴിവാക്കിയ ബോംബെ ഹൈക്കോടതി വിധി പരമോന്നത കോടതി റദ്ദാക്കി. കോവിഡ് പ്രതിസന്ധി കാലത്ത് എല്ലാ ഡോക്ടർമാരുടെയും സേവനം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതായി കോടതി നിരീക്ഷിച്ചു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 30-ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് നിശാഗന്ധിയിൽ ആരംഭിക്കുന്നതെങ്കിലും രാവിലെ മുതൽ തന്നെ സിനിമാ പ്രദർശനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ചലച്ചിത്ര ആസ്വാദകർ രാവിലെ മുതൽ തന്നെ വേദികളിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ടാഗോർ തിയേറ്ററിൽ രാവിലെ 9:30 സ്പാനിഷ് ചിത്രമായ ഇൻഗ്രിഡ് സാന്റോസിന്റെ ബീഫിന്റെ പ്രദർശനം ആരംഭിച്ചു. വൈകിട്ട് നിശാഗന്ധിയിൽ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചിത്രമായി പലസ്തീൻ 36 പ്രദർശിപ്പിക്കും. മത്സര വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം നാളെ മുതലാണ് ആരംഭിക്കുന്നത്. നാളെ മുതലുള്ള പ്രദർശനങ്ങൾക്കാണ് റിസർവേഷൻ സൌകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും രാവിലെ 8 മണി മുതൽ അടുത്ത ദിവസത്തേക്കുള്ള ബുക്കിംഗ് ആരംഭിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. December 19 വരെ 16 തിയേറ്ററുകളിലാണ് പ്രദർശനങ്ങൾ.
ദുബായിൽ നടക്കുന്ന ഏഷ്യാകപ്പ് U19 ക്രിക്കറ്റ് ഏകദിന ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ UAE മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ UAE ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 33.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസ് എടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ഈ മാസം 21-നാണ് ഫൈനൽ. ചെന്നൈയിൽ നടക്കുന്ന സ്ക്വാഷ് ലോകകപ്പിന്റെ 2-ാം പൂൾ B മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. അടുത്ത മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. നടി ആക്രമിക്കപ്പെട്ട കേസിലെ 6 പ്രതികളുടെ ശിക്ഷാവിധി അല്പസമയത്തിനകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. കേസിലെ 8-ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കൊച്ചി മുസിരീസ് ബിനാലെ 6-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ടിൽ വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനാലെ ഉദ്ഘാടനം ചെയ്യും. 110 ദിവസം നീളുന്ന ബിനാലെ അടുത്ത വർഷം March 31 സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 85,211, നിഫ്റ്റി 122 പോയിന്റ് നേട്ടത്തിൽ 26,020 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വൻ വർധന. പവന് 1,400 രൂപ വർദ്ധിച്ച് 97,280 രൂപയും ഗ്രാമിന് 12,160 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് 75-ാം ജന്മദിനം ആഘോഷിക്കുന്ന വിഖ്യാത നടൻ രജനീകാന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ചലച്ചിത്ര ലോകത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന രജനീകാന്തിന്റെ അതുല്യ സംഭാവനകളെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി രജനീകാന്തിന്റെ അഭിനയം തലമുറകളോളം പ്രേക്ഷകരെ ആകർഷിച്ചതായി അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശിൽ സ്വതന്ത്രവും പങ്കാളിത്തപരവുമായ പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പാർട്ടി നിരസിച്ചു. അടുത്ത വർഷം February 12 പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ബംഗ്ലാദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസിർ ഉദ്ദീൻ പ്രഖ്യാപിച്ചിരുന്നു. ഇടക്കാല സർക്കാർ അവാമി ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചു. ജപ്പാനിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. എമോറി പ്രിഫെക്ചറിൽ ഇന്ന് രാവിലെയാണ് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത്. കെ പെരുമോയിൽ നിന്ന് 120 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം വടക്കൻ ജപ്പാന്റെ പസഫിക് തീരത്ത് മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മണിപ്പൂർ സന്ദർശനം പുരോഗമിക്കുന്നു. വിവിധ വികസന പദ്ധതികൾക്ക് രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. അനുശോചിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും. കോവിഡ് ഡ്യൂട്ടിക്കിടെ മരിച്ച സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്ക് ഗരീബ് കല്യാൺ യോജനയിലെ ഇൻഷുറൻസ് തുക നൽകണമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരും. ഏഷ്യാകപ്പ് U19 ക്രിക്കറ്റിൽ ഇന്ത്യ UAE മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.